ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോജിക്ക് ഡിസ്കസ് ചെയ്തു, അതുപോലെ ഫാലസീസ് കുറക്കാൻ വേണ്ടിയിട്ട് കുറേ ഫാലസീസും ഡിസ്കസ് ചെയ്തു. ഫിലോസഫി എന്താണെന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ തന്നു. ഇനി എന്തിന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫിലോസഫിക്കൽ ബിലീഫുകൾ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ എപ്പിസോഡ്. ഒരു ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഷണലി ഒബ്ജക്റ്റീവ്ലി ചിന്തിക്കണം. അപ്പം ഇനി എന്താണ് റാഷണാലിറ്റി, എന്താണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് ചോദിക്കും. ഇത് രണ്ടും ബേസിക്കലി ഒരു ഇൻ്റലക്ച്വൽ വെർച്യു ആണ്, ഇന്ന് ഏതൊരു ആൾക്കും ഉണ്ടാവേണ്ട ഒരു വെർച്യു ആണ്. ബട്ട് ഒബ്ജക്റ്റിവിറ്റി അഫ്കോഴ്സ് റാഷണാലിറ്റിയുടെ ഉള്ളിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരാൾ റാഷണലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിവിറ്റിയും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്താണ് റാഷണാലിറ്റി? ഇപ്പോൾ ഒരാൾ റാഷണലി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ബിലീഫ് ഹോൾഡ് ചെയ്യുമ്പോഴും എന്തൊരു കൺക്ലൂഷൻസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും അതൊരു നല്ല ഇൻഫറൻസ്, ഒരു ഗുഡ് റീസൺ വേണം, ഒരു നല്ല കാരണം വേണം അത് ഹോൾഡ് ചെയ്യാൻ. മാത്രമല്ല നമ്മൾ ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻസ് ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ വ്യൂ എടുക്കുമ്പോൾ അത് കൊഹറൻ്റ് ആയിരിക്കണം. അപ്പോൾ രണ്ട് കോൺട്രഡിക്റ്റ് ചെയ്യണ രീതിയിലുള്ള വ്യൂസ് എടുക്കാൻ പാടില്ല. മാത്രമല്ല നമ്മൾ സർക്കുലർ റീസണിങ് ഒഴിവാക്കണം. ഇതൊക്കെ തിങ്കിങ് കറക്റ്റ്ലി എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ്. പക്ഷെ തിങ്കിങ് കറക്റ്റ്ലി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രൂ ബിലീഫുകൾ മാത്രം ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതല്ല. ഒരാൾക്ക് ഇപ്പോൾ ഒരേ സമയം ട്രൂ ബിലീഫ് റാഷണലി ഹോൾഡ് ചെയ്യുകയും ചെയ്യാം, അതേസമയം അത് തെറ്റാവുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരുത്തൻ സുമേഷാന്ന് വിചാരിച്ചാൽ, ഓക്കെ, സുമേഷും രമേഷും. അപ്പോൾ സുമേഷ് ഇങ്ങനെ രണ്ട് വിചാരിക്കുകയാണ്, ഞാൻ കോളേജ് പഠിച്ചു തീരുമ്പത്തിനും ഒരു വലിയ കോടീശ്വരനാവും. സംഭവം സുമേഷ് പാർട്ട് ടൈമാണ് ചെയ്യണത്, വലിയ പൈസ ഒന്നും ഉണ്ടാക്കണില്ല. മാത്രമല്ല എക്കണോമിക്കലി അത്ര അറിവൊന്നുമില്ല, ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ വേറെ ഓൾട്ടർനേറ്റീവ് ഇൻകം സ്ട്രീംസ് ഒന്നുമില്ല. ജസ്റ്റ് പാർട്ട് ടൈം ചെയ്യുന്നു, തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു ബിലീഫ് ഉണ്ട്, കോളേജ് ഗ്രാജുവേറ്റ് ആവണേക്കാൾ മുമ്പ് ഞാൻ എന്തായാലും ഒരു കോടീശ്വരനാവും എന്നുള്ള ഒരു ബിലീഫ് ആൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേസമയം രമേശ് ആവട്ടെ അത് വിശ്വസിക്കില്ല. രമേശ് പറഞ്ഞു, നീ ഈ നിലക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കോളേജ് ചിലപ്പോൾ ആയിരിക്കും, കോടീശ്വരനൊക്കെ ആയിരിക്കും, പക്ഷെ കോളേജ് തീരുന്നേക്കാൾ മുമ്പ് എന്തായാലും നീ കോടീശ്വരനാവില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സുമേഷിന് ഒരു ലോട്ടറി അടിച്ച് കുറേ പൈസ വന്ന്, 1 കോടി 2 കോടിയുടെ ലോട്ടറിയാണ് അടിച്ചത്. പുള്ളി അപ്പോൾ കോടീശ്വരനായല്ലോ ഓൾറെഡി ലോട്ടറി അടിച്ച കാരണം. എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ സുമേഷ് ഹോൾഡ് ചെയ്ത ബിലീഫ് ട്രൂ ആണ്, അതുകൊണ്ട് റാഷണലാണ്, അതേസമയം രമേശ് ഹോൾഡ് ചെയ്ത ബിലീവ് തെറ്റാണ്, അതുകൊണ്ട് റാഷണലാണ്. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ബാക്കി പോയിട്ട് ചിന്തിക്കാം. രണ്ടുപേരും ഒരു ബിലീഫ്, ഓപ്പോസിറ്റ് ബിലീഫ്സുകളാണ് എടുത്തതെങ്കിലും സുമേഷിൻ്റെ ബിലീഫ് ഇറാഷണലാണ്, അല്ലെങ്കിൽ ആ ബിലീഫ് ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല. പുള്ളി ജസ്റ്റ് എന്തോ ഭാഗ്യം കൊണ്ടാണ് പുള്ളിയുടെ ബിലീഫ് കറക്റ്റായത്. അതേസമയം രമേശിൻ്റെ ബിലീവ് ആവട്ടെ ഒരുപാട് ഇൻഫറൻസുകളെ ബേസിലാണ്. ഓക്കെ, ഇത് ഈ രീതിയിലാണ് നീ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര പണം നിനക്ക് കിട്ടുള്ളൂ, ആ പണം വെച്ചിട്ട് ഒരിക്കലും നീ കോടീശ്വരനാവില്ല എന്നുള്ളൊരു ഇൻഫറൻസിൻ്റെ ബേസിലാണ് രമേശ് ആ ഒരു ബിലീഫ് ഹോൾഡ് ചെയ്തത്. എന്ത്, കോളേജ് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും നീ കോടീശ്വരനാവില്ല. അപ്പോൾ ഇവിടെ സുമേഷിൻ്റെ ബിലീഫ് റാഷണലുമാണ്, രമേശിൻ്റെ ബിലീഫ് റാഷണലുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വളരെ ഇംപ്രോബിളാണ്, വളരെ ഉണ്ടാവാൻ സാധ്യത കുറഞ്ഞ ഒരു എക്സാമ്പിളാണ്. യൂഷ്വലി എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റാഷണലായിട്ടാണ് കൺക്ലൂഷൻ ബിലീഫ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളതായിരിക്കും ഭൂരിഭാഗം സമയത്തും ശരിയാവുക. ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പറയാറ് ഒരേ സമയം ചിലപ്പോൾ ഒരു ദൈവവിശ്വാസിയും അതുപോലെ എത്തിയിസ്റ്റും, രണ്ടുപേർക്കും ചിലപ്പോൾ റാഷണലായിട്ട് ഇൻഫറൻസ് ചെയ്യാം, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരാളല്ലേ ശരിയാവുള്ളൂ. അതേസമയം രണ്ടുപേർക്കും ഇറാഷണലായിട്ടും ബിലീഫുകൾ ഹോൾഡ് ചെയ്യാം. ഇപ്പം ഞാനൊരു ഒരു എവിഡൻസും ഇല്ലാണ്ടാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത്, യാതൊരു രീതിയിലുള്ള ആർഗ്യുമെൻറ്റോ ഒന്നുമില്ല, ഞാൻ വെറുതെ കണ്ട് വിശ്വസിക്കുക, കാരണം എനിക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അയാളൊരു ഇറാഷണൽ എത്തിസ്റ്റാണ്. അതേസമയം ഒരു തീസ്റ്റ്, ഞാൻ ജനിച്ചപ്പോഴേ ഈ മതത്തിലാണ് ജനിച്ചത്, എനിക്ക് പ്രത്യേകിച്ച് തെളിവുകളോ ആർഗ്യുമെൻറ്റുകളോ ഒന്നുമില്ല, ഞാനത് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇറാഷണലായ ബിലീഫ് തന്നെയാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഒരാൾ എന്തായാലും കറക്റ്റ് ആവുമല്ലോ, കാരണം ഒരുത്തൻ്റെ വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റാൾ വിശ്വസിക്കുന്നതെന്ന്. ഇതിലേതെങ്കിലും ഒന്നെന്തായാലും ശരിയായിരിക്കും. പക്ഷേ രണ്ടുപേരും ഇറാഷണലാണ്, കാരണം രണ്ടുപേർക്കും വിശ്വാസം ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകളോ അടിസ്ഥാനമോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ് റിലേറ്റീവാണ്. ഒരേ വിശ്വാസം രണ്ടുപേർക്ക് ഹോൾഡ് ചെയ്തിട്ട് ഒരുത്തിന് റാഷണലും ആവാം, മറ്റാൾക്ക് ഇറാഷണലും ആവാം. അപ്പോൾ റാഷണാലിറ്റിക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളൊരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് ഉണ്ടോ ആ ഒരു കാര്യം വിശ്വസിക്കാൻ വ്യക്തമായ അടിസ്ഥാനങ്ങളോ തെളിവുകളോ എന്തെങ്കിലും ഉണ്ടോ? അത് ബേസ് ചെയ്തിട്ടാണോ വിശ്വസിക്കുന്നത്? അല്ലേ, അത് മാത്രമാണ് റാഷണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി എന്തിനാണ് ഒരാൾ റാഷണൽ ആവുന്നത് നമുക്ക് ചോദിക്കാമല്ലോ. യാതൊരു രീതിയിലുള്ള ബേസിസും ഇല്ലാതെ ബിലീഫ്സ് ഹോൾഡ് ചെയ്താൽ പോരേത്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ആൾ എന്താണ് ഇപ്പോൾ ചോദിക്കണത്? എന്തുകൊണ്ട് ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ റീസണുകളെ ബേസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം പുള്ളി ചോദിക്കണത് ഈ ഒരു വ്യൂ ഹോൾഡ് ചെയ്യാൻ പുള്ളിക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പ്രീ അസ്യൂം ചെയ്യുന്നുണ്ട്, ഓൾറെഡി അസ്യൂം ചെയ്യുന്നുണ്ട് റാഷണാലിറ്റി, എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഏത് ചോദ്യം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെളുത്ത കുതിരയുടെ കളർ എന്താണെന്ന് ചോദിക്കുന്ന പോലെ. കാരണം ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. അപ്പോൾ എന്തിന് റാഷണൽ ആവണം എന്നുള്ള ചോദ്യത്തിൽ തന്നെ അവൻ റാഷണൽ ആവണതിനുള്ള റീസൺസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ റീസൺസ് ചോദിച്ചാൽ എന്തായി? അയാൾ റാഷണലായി. ഒരു പക്ഷേ ഇയാൾ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് റാഷണൽ ആവണം എന്നായിരിക്കില്ല. ചിലപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ട്രൂത്ത് ലീഡിങ് ആയിട്ടുള്ള ബിലീഫുകൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. കാരണം റാഷണാലിറ്റി ഭൂരിഭാഗം സമയം ട്രൂത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ ആൻസർ സത്യമായ വിശ്വാസം അറിയുന്നത് കൊണ്ട് നമുക്ക് കുറേ യൂട്ടിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂക്ക് പോകണമെന്ന് വിചാരിക്കുക, ഇൻ്റർവ്യൂയുടെ സമയവും സ്ഥലവും അറിഞ്ഞിരിക്കല് ഈ ഒരു ബിലീഫ് ട്രൂ ആയിരിക്കല് നമുക്ക് പേ ഓഫ് ചെയ്യും. കാരണം സ്ഥലം ഏതാന്ന് അറിയില്ല, അല്ലെങ്കിൽ സമയം ഏതാന്ന് അറിയില്ലെങ്കിൽ ആർക്കാ പണിയിട്ട്? എനിക്ക് തന്നെ. കാരണം ആ ഇൻ്റർവ്യൂ എനിക്ക് മിസ് ചെയ്യും. അതുപോലെ എനിക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണ സ്ഥലം എവിടൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബിലീഫ് ഉണ്ടാവണം. അത് ട്രൂ ബിലീഫ് ആണെങ്കിലാണ് നമുക്ക് എന്താ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെറ്റാവും. അപ്പോൾ ആ ബിലീഫുകളൊക്കെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ടാവും എന്ന് കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഫുഡ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ആ ബിലീഫ് ഫോം ചെയ്യണം കുറേ ആൾക്കാരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ടാണ് ആ ബിലീഫ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനും പറ്റും. അപ്പോൾ യൂട്ടിലിറ്റി ഉണ്ട് ട്രൂത്തിന്. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ മിസ് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഒരു സിനിമക്ക് പോയില്ല എന്ന് വെച്ചിട്ടോ, എനിക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചിട്ടോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് അതുപോലെയല്ല. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എറർ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ജീവൻ തന്നെ വേസ്റ്റ് ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തോക്ക്. ഇപ്പോൾ റിലീജിയൻ പറയണ ഏതെങ്കിലും ഒരു ദൈവമാണ് ശരിയെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മളൊക്കെ നിരകത്തി എടുക്കേണ്ടതാണ്. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് ദൈവമുണ്ട് ഒരു മതം ശരിയാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്. ആ മതം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ച് കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കാരണമുള്ളത് ഇറാഷണൽ ആവുന്നത് ഒരു തരത്തിൽ ഇമ്മോറലാണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇറാഷണൽ ആവണത് ഇമ്മോറലാണെന്ന് പറയുന്നത്? കാരണം റാഷണാലിറ്റി ഒരു മോറൽ ക്വസ്റ്റ്യന് പെട്ടതാണോ? യൂഷ്വലി മിക്ക സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു ബിലീഫ് ഹോൾഡ് ചെയ്തിട്ട് അതുകൊണ്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസുകൾ ഉണ്ടാവും. അത് മോശം കോൺസിക്വൻസ് ആയിരിക്കാം, നല്ല കോൺസിക്വൻസ് ആയിരിക്കാം. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഹ്യൂമൻ സാക്രിഫൈസുകൾ ചെയ്തിരുന്നു. മനുഷ്യന്മാരെ, ഇന്നസെൻ്റ് ആയ ഒരാളെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ അറുത്ത് കൊല്ലുക, എന്തിന് ചെയ്തിരുന്നു? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സൂര്യ ദൈവത്തിന് എന്താ കോപം വന്നിട്ട് സൂര്യൻ ഉദിക്കാതാവും, പിന്നെ ഫുൾ രാത്രി ആയിരിക്കും, വെളിച്ചം കിട്ടില്ല. അപ്പം ഇതൊരു ബിലീഫാണ്. പക്ഷേ ഇത് വളരെ ഇറാഷണലായ ഒരു ബിലീഫാണ്. ഇത് യാതൊരു രീതിയിലുള്ള എവിഡൻസിൻ്റെ ബേസിലല്ല, ഒരു ഗ്രൗണ്ടിങ്ങും ഇല്ലാണ്ടാണ് ഈ ബിലീഫ് ഫോം ചെയ്തത്. അപ്പം ഈ ഒരു ബിലീഫ് ആ സമൂഹത്തിന് എങ്ങനെയാണ് കോസ്റ്റ് ചെയ്തത്? ഓരോ ദിവസവും ഇന്നസെൻ്റായ ഒരു ആളെ ജീവനാണ് പോയത്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഞാനൊരു കാർ ആക്സിഡൻറ്റ് കണ്ട്, ഞാൻ കണ്ടിക്ക് കാർ ആക്സിഡൻറ്റ്. യൂഷ്വലി ഞാൻ സിനിമയിലൊക്കെ കാർ എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ വന്ന് പൊട്ടിത്തെറിക്കും. ഗെയിമിലൊക്കെ സ്ഥിരം കാർ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തീ വന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ എൻ്റെ ബിലീഫ് ഫോം ചെയ്യണം, ആ കാർ ഇപ്പം തീ കത്തിയിട്ട് പൊട്ടിത്തെറിക്കും എന്ന് വിചാരിച്ച് ആ കാറിലുള്ള ആളെ രക്ഷിക്കാൻ നോക്കണം. ഞാൻ ആംബുലൻസ് വരണവരെ ഡോക്ടേഴ്സ് വരണവരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല. ഞാൻ തന്നെ അയാളെ പുള്ളി ചെയ്യാൻ നോക്കിയിട്ട് അയാളെ നെക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഞാൻ ബ്ലെയിം വൃത്തിയാണോ? അല്ലേ, ഞാൻ ഇപ്പം അയാളെ രക്ഷിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കൊന്നുമില്ല കാറ് ജസ്റ്റ് മറിഞ്ഞു കിടക്കണുള്ളൂ. ഞാൻ എൻ്റെ ഫോം ചെയ്ത ബിലീഫ് എന്ത്? അത് തീ വന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് ഞാൻ ഗെയിമിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ട് ഫോം ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് ഇറാഷണലായ ഒരു ബിലീഫാണ്. അപ്പോൾ ഇറാഷണലായ ഒരു ബിലീഫ് ഫോം ചെയ്തിട്ടാണ് ഞാൻ അയാളെ ഒരു ഹസാർഡിലേക്ക് കൊണ്ടുപോയിട്ടത്, ഒരു മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടത്. ആരുത്തരവാദി? ഞാനൊരു കണക്കിന് ഉത്തരവാദിയാണ്. പക്ഷെ അതേസമയം ഞാൻ ഗ്യാസ് ലീക്ക് ചെയ്യണ കണ്ട്, മാത്രമല്ല അവിടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവിടെ സ്പാർക്ക് വരുന്നുണ്ട്, അപ്പം എന്തായാലും പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ ഫോം ചെയ്യണം ഈ ഈ കാരണം കൊണ്ട്. ഇപ്പം ഗ്യാസ് ലീക്ക് ഉണ്ട്, അതുപോലെ സ്പാർക്കി ഒബ്ജെക്ട്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഒബ്ജെക്ട്സ് ഉണ്ട്. ഈ ഒരു കാരണത്തിലാണ് ഞാൻ എൻ്റെ ബിലീഫ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് റാഷണലാണ്, എന്നെ ബ്ലെയിം വർത്തി ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പക്ഷെ ആ കാറ് പൊട്ടിത്തെറിച്ചേക്കാം, കാരണം ഹൈ ചാൻസ് ഉണ്ട് കാറ് പൊട്ടിത്തെറിക്കാൻ. ഇതൊക്കെ കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ അയാളെ രക്ഷിക്കാൻ നോക്കിയത്. അപ്പം ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നോക്കുമ്പോൾ റാഷണൽ ബിലീഫ് കാരണം എന്തെങ്കിലും ഒരു ബാഡ് കോൺസിക്വൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ ഇറാഷണൽ ബിലീഫ് ഹോൾഡ് ചെയ്ത ആൾ എടുക്കണം. ഇറാഷണാലിറ്റി കാരണമാണ് ഇത്തരം ബാഡ് കോൺസിക്വൻസുകൾ ഉണ്ടായത്. അതുകൊണ്ട് വി ഔട്ട് ടു ബി റാഷണൽ, നമ്മൾ റാഷണലായിരിക്കണം. റാഷണൽ ആവാതിരിക്കുന്നത് ഇമ്മോറലാണ്. അപ്പം നമുക്ക് ചോദിക്കാം, ഓക്കെ ബാഡ് കോൺസിക്വൻസുകൾ ഇല്ലാത്ത അവസ്ഥയിലോ, കാരണം എല്ലാ ബിലീഫ്സ് ഫോം ചെയ്യുമ്പോഴും ബാഡ് കോൺസിക്വൻസുകൾ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ണടച്ചിട്ടൊരു ബിലീഫ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നമ്മൾ പല ബിലീഫുകളും ഹോൾഡ് ചെയ്യും. ഇതിലേതെങ്കിലും ഒരു ബിലീഫ് ഏതെങ്കിലും ഒരു രീതിയിൽ ബാഡ് കോൺസിക്വൻസ് ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബിലീഫാണ് ഞാൻ ഹോൾഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ പെർസേ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് വെച്ചിട്ട് നെഗറ്റീവ് കോൺസിക്വൻസ് ഒന്നുമില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കണതിൻ്റെ ഒപ്പം എന്തൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആ പുസ്തകം ശരിയാണെന്നും ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നും അത് പ്രകാരമാണ് ഞാൻ ജീവിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ഒരു ഫുൾ ബാഗേജ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ആ വിശ്വാസം കാരണം ഒരുപാട് നെഗറ്റീവായ കോൺസിക്വൻസുകൾ സമൂഹത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഇറാഷണലായ ബിലീഫുകൾ ഇമ്മോറലാണ്. അപ്പോൾ ഇറാഷണൽ ബിലീഫ്സ് ഇപ്പോൾ ആൾക്കാർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ബാഡ് ഔട്ട്കംസ് ഉണ്ടാവും എന്ന് ആർഗ്യൂ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റാഷണലായി ചിന്തിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറയാം. ഞാനിതിലൊരു സ്ട്രിക്റ്റ് വ്യൂ എടുക്കണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിലീഫും നിർബന്ധമായിട്ടും ബാഡ് ഔട്ട്കമ്മിലേക്ക് എത്തിക്കും, ബാഡ് കോൺസിക്വൻസുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം, അതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള ഇറാഷണൽ ബിലീഫ്സ് ഹോൾഡ് ചെയ്യണതും ഇമ്മോറല, അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് വ്യൂ ഞാൻ എടുക്കണില്ല. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി എന്താ ബാഡ് ഔട്ട്കംസ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് പരമാവധി നമ്മൾ ഇറാഷണൽ ബിലീഫ്സുകൾ ഒഴിവാക്കണം. ഇപ്പം ഞാൻ എല്ലാവരും റാഷണലാവണം റാഷണലാവണം എന്ന് പറയുമ്പോൾ ലോജിക്കലി മാത്രം ചിന്തിക്കണ റോബോട്ടുകൾ യാതൊരു രീതിയിലുള്ള ബയാസോ ഇമോഷനോ ഒന്നും ക്ലൗഡ് ചെയ്യാണ്ട് ഫുള്ളി റാഷണൽ അങ്ങനെയല്ല ഞാൻ പറയണത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ ഇമോഷൻ ഉണ്ടാവും. റാഷണലാവണം എന്ന് പറയുമ്പോൾ ഇമോഷൻ ഇല്ലാത്ത റോബോട്ടാവണം എന്നല്ല, ഇമോഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റാഷണലാവാം. ആ ഇമോഷൻ നിങ്ങളെ ജഡ്ജ്മെൻറ്റുകളെ കൂടുതലും നന്നായി ക്ലൗഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇമോഷൻ്റെ ബേസിൽ മാത്രമാണ് ഒരാൾ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഇറാഷണലാണ്. ആ ഒരു ലൈൻ പോയരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബയാസുകളും ഇമോഷൻസും പരമാവധി മിനിമൈസ് ചെയ്യാം. ഇനി അടുത്തത് ഒബ്ജക്റ്റിവിറ്റി. എന്താണ് ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റിവിറ്റി ഇൻ്റലക്ച്വൽ വെർച്വൽ പെട്ടതാണ്, റാഷണലിൻ്റെ സബ്സെറ്റാണ്. ഒഫ്കോഴ്സ് ഒരാൾ റാഷണലാവണമെന്നുണ്ടെങ്കിൽ അയാൾ ഒബ്ജക്റ്റീവ്ലിയും കൂടെ ചിന്തിക്കണം. ഇപ്പോൾ ഒബ്ജക്റ്റീവ്ലി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിലും ഒരു പേഴ്സണൽ പ്രിഫറൻസോ ബയാസുകളോ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിലീഫ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് എവിഡൻസുകളാണ് നമ്മൾ തപ്പാറുള്ളൂ. അതേസമയം അതിന് കൗണ്ടറായിട്ട് എന്തെങ്കിലും ബിലീഫുകൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബിലീഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തെളിവുകൾ ചോദിക്കും. ഇത്ര തെളിവുണ്ടെങ്കിൽ ഞാനിത് വിശ്വസിക്കുള്ളൂ. ഇപ്പോൾ എത്തീസത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും കുറേ ആൾക്കാർ പറയാറുണ്ട് 100% സെർട്ടിനിറ്റി ഉണ്ടെങ്കിലാണ് ഞാൻ വിശ്വസിക്കും. അതേസമയം ഒരുപാട് കാര്യങ്ങൾ 100% സത്യനിറ്റി ഇല്ലാണ്ട് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു റീസണബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണോ ഒരു ബിലീഫിന് എന്താ എക്സ്പെക്ട് ചെയ്യണത്, അതേ അളവിൽ തന്നെ ഓപ്പോസിറ്റ് വ്യൂക്കും എന്താ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഒരു ഭാഗത്ത് കുറച്ച് എവിഡൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മറുഭാഗത്ത് കുറേ എവിഡൻസ് വേണം, ആ ഒരു രീതിയിൽ പോയാൽ നിങ്ങൾ ബയാസ്ഡ് ആവുകയാണ്, ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ പലതരം ബയാസുകളുണ്ട്. നമ്മൾ ജനറിക്കായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു പാർട്ടി മെമ്പറാണ്, അപ്പോൾ എൻ്റെ പാർട്ടിയിലുള്ള ഒരാൾ ഒരു സെക്ഷൽ അലിഗേഷൻ വന്ന്, അത് കേൾക്കുമ്പോൾ തന്നെ യൂഷ്വലി ഞാൻ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് പറയും. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര തെളിവുകൾ പോരാ, ഇനിയും തെളിവുകൾ വേണം. അപ്പോൾ കുറേ തെളിവ് വന്ന് എനിക്ക് കൺഫേമായി, അപ്പം ഞാൻ പറയും അല്ലെങ്കിൽ ഇയാൾ ഭരണമല്ലേ ചെയ്യണുള്ളൂ, ഇയാൾ ചെയ്യണ ജോലിനത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്ന് തിരിച്ചു ചോദിക്കും. അതേസമയം ഓപ്പോസിറ്റ് ആയ ഒരു പാർട്ടിയിലെ മെമ്പറാണ് വരുന്നത്, മെമ്പറിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ അലിഗേഷൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീമാ ഫേഷി മുഖവിലക്കെടുക്കും. അങ്ങനെ ആൾക്കാർ ചെയ്യുമ്പോൾ ഇതിനാണ് ജനറലി ബയാസ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, സീരിയസ്ലി ഞാൻ അങ്ങനെ എടുക്കില്ല. പക്ഷെ ബയാസുള്ള ആൾക്കാർ യൂഷ്വലി ഇത് നോട്ടീസ് ചെയ്യും. ഇപ്പം മനഃപൂർവ്വം ചെയ്യണമെന്നല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമ്മളെ നേച്ചർ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരം ബയാസുകളൊക്കെ കാരണമായിരിക്കും നമ്മൾ ഒപ്പോണൻസ് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഒക്കെ വെക്കുമ്പോൾ ഒന്നുകിൽ അവരെ കളിയാക്കി വിടും, അവരെ പലതരത്തിലുള്ള ഫാലസികളൊക്കെ ഇപ്പോൾ അഡ് ഹോമിനം ചെയ്യും, അറ്റാക്ക് ചെയ്യും. പേഴ്സണൽ അറ്റാക്കുകൾ കുറേ നടക്കാറുണ്ട് അഡ് ഹോമിനം അല്ലാണ്ട് തന്നെ. ചില സമയത്ത് അവരെ ഷണ് ചെയ്യാറുണ്ട്, ചാപ്പ കുത്താറുണ്ട്. ചിലവർക്ക് നമ്മളെ ബിലീഫിനോട് ഓപ്പോസിറ്റായ ബിലീഫ് കൊണ്ടാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാളോടൊരു ദേഷ്യം തോന്നും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അൺകോൺഷ്യസ്ലി വരാവുന്ന ബയാസുകളാണ്. നമ്മൾ മിക്ക ബിലീഫുകളും ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാവും ആ ഒരു ബിലീഫിനോട്. ഇപ്പോൾ അബോർഷൻ ആൻറ്റി അബോർഷൻ ആ ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ പ്രോ ചോയ്സുകാർക്ക് ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോ ലൈഫുകാർക്ക് ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഫീലിംഗ് വെച്ചിട്ടാണ് ആളുകൾ മിക്കവാറും ഡിബേറ്റ് ചെയ്യാൻ വരാറ്. ഇപ്പോൾ ഒപ്പോണൻ്റ് ആർഗ്യുമെൻ്റ് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആർഗ്യുമെൻ്റ് നശിപ്പിക്കണം. അപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ മെറിറ്റ് നോക്കില്ല, ആർഗ്യുമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഇതൊന്നും അനലൈസ് ചെയ്യാതെ അതിൽ ഏതെങ്കിലും ഒരു വീക്കസ്റ്റ് പോയിന്റ് നോക്കിയിട്ട് അതുമ്പോൾ കടിച്ചു തൂങ്ങും, എന്നിട്ട് അതുമ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ ബയാസിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ന്യൂട്രാലിറ്റി അല്ല, ന്യൂട്രാലിറ്റി വേറൊരു സംഭവമാണ്. ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ നിലപാടില്ലാണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ പറയില്ല, നമ്മൾ എക്സ്ട്രീം അറ്റത്തേക്കും പോകണ്ട, എക്സ്ട്രീം ഇപ്പുറത്തേക്കും പോകണ്ട, ഒരു മധ്യ നിലപാടാണ് എടുക്കേണ്ടത്, അത് ന്യൂട്രാലിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമേ അല്ല, ന്യൂട്രാലിറ്റി അല്ല ഒബ്ജക്റ്റിവിറ്റി. നിങ്ങൾക്ക് ഒരു സൈഡ് എടുക്കാം, ഓഫ്കോഴ്സ് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. ഇപ്പോൾ തീസം വി എസ് എത്തീസം വന്നു കഴിഞ്ഞാൽ ഞാൻ എത്തീസം സൈഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് എടുക്കരുത്, കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിൽ സൈഡ് എടുക്കരുത് എന്നല്ല ഒബ്ജക്റ്റിവിറ്റി പറയണത്. നിങ്ങൾ ന്യൂട്രൽ ആവണം എന്നല്ല ഒബ്ജക്റ്റിവിറ്റി പറയണത്. നിങ്ങൾ ഫെയർലി ട്രീറ്റ് ചെയ്യണം ഒപ്പോണൻസിനെ, ഫെയർലി ട്രീറ്റ് ചെയ്യണം ആർഗ്യുമെൻസിനെ, അതിൻ്റെ മെറിറ്റിലെടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞ്, ഒബ്ജക്റ്റിവിറ്റി എന്തല്ല എന്ന് പറഞ്ഞ് ബയാസുകളെ പറ്റി സംസാരിച്ച്, ഇനി എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആവണത്? ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ച് ട്രിവിയലാണ്, മിക്ക ആൾക്കാർക്കും അറിയാം എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആവേണ്ടത് എന്നുള്ളത്. നമ്മളൊക്കെ ട്രൂത്ത് സീക്കേഴ്സാണ്, നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് എല്ലാത്തിനും കിട്ടണം. ഇപ്പോൾ നമ്മൾ സയൻസ് ചെയ്യണമായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രൂത്ത് സീക്കിങ് എൻഡവേഴ്സ് നടത്തുകയാണെങ്കിലും നമ്മൾ ഡിബേറ്റ്സ് നടത്തുകയാണെങ്കിലും നമുക്കൊക്കെ ഒരു കാര്യത്തിന് ഉത്തരം വേണം. ആ ഉത്തരം ആരെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻ ആയാൽ പോരാ. കാരണം കുറച്ച് ഒബ്ജക്റ്റീവ് ട്രൂത്തുകൾ നമ്മൾ ആദ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഒബ്ജക്റ്റീവായ ട്രൂത്തുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ മൈൻഡ് യുനോ എവല്യൂഷൻ ഒക്കെ അറിയണവർക്കറിയാം, ഇത് ഡിസൈൻ ചെയ്തുള്ളത് നമ്മൾ റാഷണലി ഒബ്ജക്റ്റീവ്ലി ചിന്തിക്കാനൊന്നല്ല. നമുക്ക് പലതരത്തിലുള്ള ബയാസുകൾ ഫോം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ബയാസ്നെസ് വരാൻ കൂടുതൽ സാധ്യത ഉണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു എഫേർട്ട് ഇടുകയാണ്, നമ്മൾ മനഃപൂർവ്വം ബയാസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആവണത്. പക്ഷെ അങ്ങനെ ഇത്ര എഫേർട്ട് എടുക്കാതെ നമ്മൾ ബയാസുകൾക്ക് വീണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പോണൻസിൻ്റെ വ്യൂസിനെ ഒന്നും ഫെയർലി ട്രീറ്റ് ചെയ്യില്ല. അങ്ങനെ ഫെയർലി ട്രീറ്റ് ചെയ്യാതിരുന്ന എന്താ പ്രശ്നം? രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിലീഫ് ചെയ്യുന്ന കാര്യം, നമ്മളെ വ്യൂ, അത് തെറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒപ്പോണൻ്റ് പറയുന്ന വ്യൂസുകൾ കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് കൂടുതൽ സത്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പോണൻസിൻ്റെ വ്യൂസിനെ ഫെയർലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ നമുക്ക് പെർസ്യൂഡ് ചെയ്യാൻ പറ്റും. ഒന്നും ആലോചിച്ച് നോക്ക്, നമ്മൾ വീക്ക് മാനിങ് ചെയ്യാതെ അവരെ വീക്കസ്റ്റ് ആർഗ്യുമെൻറ്റിന് മാത്രം മറുപടി പറയാതെ അവരെ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻ്റ് എടുത്തു വെച്ചിട്ട് അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം പെർസ്യൂസീവ് ആയിരിക്കും. മാത്രമല്ല, ആളുകളൊന്നും എല്ലാവരും ഫിലോസഫിക്കൽ ഡിബേറ്റ്സ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, എല്ലാവർക്കും ഐഡിയാസ് ഉണ്ടാവും മനസ്സിൽ, അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവരെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷനോ അവരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ കാരണം പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ എന്തോ ഡിസ്ട്രോട്ടഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഡിസ്ട്രോട്ടഡ് ആയ സാധനത്തിന് അറ്റാക്ക് ചെയ്യാതെ അവനെ സ്റ്റീൽമാൻ ചെയ്യുക, അവനെ ഹെൽപ്പ് ചെയ്യുക, അവൻ്റെ വാദം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് ആ ഒരു നല്ല രീതിയിലുള്ള വാദം, നല്ല സ്ട്രോങ് ആയിട്ട് സീമിംഗ്ലി സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു വാദത്തിനെ റിബട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും നല്ല പെർസ്വേസീവ് ആയിരിക്കും. ഇപ്പോൾ പബ്ലിക്കിനേക്കാൾ കൂടുതൽ ഈ ആർഗ്യുമെൻ്റ് പറയുന്ന ആൾക്ക് തന്നെ അത് നല്ല പെർസ്യൂസീവ് ആയിരിക്കും. ഐ മീൻ നമ്മളെ ഒപ്പോണൻറ്റിനെ, ബേസിക്കലി അത് ഒപ്പോണൻ്റ് അല്ല, നമ്മളെ ഫെല്ലോ ട്രൂത്ത് സീക്കർ എന്ന് വേണം വിളിക്കാൻ. പക്ഷേ ഒപ്പോണൻ്റ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, റൈവലറി രീതിയിലെടുക്കാതിരുന്നാൽ മതി. ഇനി ഒബ്ജക്റ്റിവിറ്റി വെർച്വസ് ആണ്, നമ്മളതാണ് അറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്കെതിരെ കുറച്ച് അറ്റാക്കുകൾ വരാറുണ്ട്. മെയിൻലി രണ്ട് കാരണങ്ങൾ അവർ പറയാറ്. ഒന്ന്, എല്ലാവർക്കും 100% ഒബ്ജക്റ്റീവ് ആവാനും റാഷണലായി ചിന്തിക്കാനൊന്നും പറ്റില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്ന ആൾക്കാർ ബയാസ്ഡ് ആണ്, നമ്മൾ ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നാമത് ആരും 100% ഒബ്ജക്റ്റീവ് അല്ല, അതേസമയം ആരും മാക്സിമലി ബയാസ്ഡും അല്ല. ഇതിൻ്റെ ഒരു മിക്സാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ആവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രൈവ് ചെയ്യേണ്ടത് നല്ലതിലേക്ക് പോകാനാണ് നമ്മൾ ട്രൈവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നിയമങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താ, എല്ലാവരും നിയമം അനുസരിക്കുന്ന ആൾക്കാരൊന്നുമല്ല ലോകത്തുള്ള എല്ലാവരെ കൊണ്ടും നിയമം 100% സത്യസന്ധരാവാനും നല്ലത് മാത്രം ചെയ്യുന്നവരാവാനും ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ്, എന്ന് വെച്ചിട്ട് നമ്മൾ നിയമങ്ങൾ വെക്കാൻ പാടില്ലേ? അതേ രീതിയിൽ ഒബ്ജക്റ്റിവിറ്റിനെ റാഷണാലിറ്റിനെ എടുത്താൽ മതി. എല്ലാവർക്കും 100% റാഷണൽ ആവാനൊന്നും പറ്റില്ല, അങ്ങനെ ആവണം എന്ന് പറയണില്ല, അതിലേക്ക് എത്താൻ ശ്രമിക്കണം എന്നാണ് പറയണത്. രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ ഒബ്ജക്റ്റിവിറ്റിനെയും റാഷണാലിറ്റിനൊക്കെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഇത് അറ്റാക്ക് ചെയ്യണത്? നിങ്ങൾക്കൊരു ബിലീഫുകളുണ്ട്, അത് വേറുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെയുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. കാരണം ഒരു പക്ഷേ കുറച്ച് നേരത്തിന് ആൾക്കാർ വിശ്വസിച്ചിരിക്കും, ഓക്കെ ഒബ്ജക്റ്റിവിറ്റിക്കൊന്നും യാതൊരു വാല്യൂ ഇല്ല, റാഷണാലിറ്റിക്ക് യാതൊരു വാല്യൂ ഇല്ല, ഇവൻ പറയണുണ്ട് കേൾക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ബിലീഫുകളുണ്ടോ? പലതരം. ഇപ്പോൾ റാഷണാലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ബിലീഫ് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് തരം ബിലീഫും സപ്പോർട്ട് ചെയ്യാം. നാസിസം സപ്പോർട്ട് ചെയ്യാം, അതുപോലെ കമ്മ്യൂണിസത്തിലെ എക്സ്ട്രീം വേർഷൻസ് മാർക്സിസം സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ എന്ത് തെറ്റായ ഡംബായ ഡേഞ്ചറസ് ആയ ഐഡിയോളജീസ് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, അത് കൊണ്ടു നടന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റിക്കും റാഷണാലിറ്റിക്കും വളരെയധികം വാല്യൂ കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു റിമാർക്ക് പറയാറുള്ളത്, യൂഷ്വലി ആരെങ്കിലും ഈ ഒബ്ജക്റ്റിവിറ്റിനെയും റാഷണാലിറ്റിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണണം. കാരണം ഇവർ സത്യത്തിനെ ഭയക്കുന്നത് കൊണ്ടാണ് ഇതിനെ എതിർക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞ് എന്തിനാണ് ഒബ്ജക്റ്റീവ് ആവേണ്ടത് എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റീവിനെതിരെയുള്ള അറ്റാക്കുകളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത്, ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ആവാന്ന്. ഇപ്പോൾ കാൾ സേഗന്റെ ഒരു പുസ്തകമുണ്ട്, ഡീമൺ ഹോണ്ടഡ് വേൾഡ്. അപ്പോൾ അത് വായിച്ചവർക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നു. പുള്ളി സയൻസ് പ്രൊപ്പഗേറ്റർ ആണ്. പുള്ളി എങ്ങനെയാണ് നല്ല രീതിയിൽ ചിന്തിക്കുക, ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് ആ ഒരു പുസ്തകത്തിൽ നല്ല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബലോണി ഡിറ്റക്ഷൻ കിറ്റ് എന്നാണ് പുള്ളി ആ കിറ്റിന് പറയുക. പുള്ളി 9 മെത്തേഡാണ് ആ ടൂൾ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളിൽ നിന്ന് ഒരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു വാർത്ത ഒരു ന്യൂസ് ചാനലിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ വേറെ ന്യൂസ് ചാനലിൽ ഇതേ വാർത്ത വെക്കുന്നുണ്ടോ നോക്കുക. മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഈ ഒരു ഫാക്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. രണ്ട്, ഈ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യൂക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരെ അവരെ ആർഗ്യുമെൻറ്റുകൾ കേൾക്കുക, അവരായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്തരം എവിഡൻസുകളെ ബേസ് ചെയ്തിട്ട് ഡിബേറ്റ് നടക്കുമ്പോൾ നമ്മളെ വ്യൂ അല്ലെങ്കിൽ അവരെ വ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഒബ്ജക്റ്റിവിറ്റിയിലേക്ക് പോകും ഇത്തരം ഡിബേറ്റ് കൊണ്ട്. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റിക്ക് വളരെ ലെസ് വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്, പുള്ളി പറയുന്നത് ഇൻ സയൻസ് ദർ ഈസ് നോ അതോറിറ്റീസ് അറ്റ്മോസ്റ്റ് ദർ ആർ എക്സ്പേർട്ട് എന്നുള്ളതാണ്. ഈ ഒരു വിഷയം നമുക്ക് ഏതൊരു ഫീൽഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു ഫീൽഡിലെ എക്സ്പേർട്സുകളാണ് ഉള്ളത്, അതോറിറ്റി എന്നുള്ള രീതിയിലില്ല. അവർ പറയണത് തൊണ്ട തട്ടാതെ വിഴുങ്ങണം, അല്ലെങ്കിൽ അയാൾ പറയുന്നുണ്ടെങ്കിൽ അതെന്തായാലും ശരിയായിരിക്കും, ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് ഫ്രം അതോറിറ്റി. ഇത് അപ്പീൽ ടു അതോറിറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊരു തരത്തിലുള്ള ഫാലസിയാന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഒരു ബിലീഫ് ഉണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഒരു ഫിനോമിനക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും രണ്ടും ഹൈപ്പോത്തിസിസുകൾ എക്സ്ട്രാ ഉണ്ടാക്കാൻ നോക്കുക, ഇതൊക്കെ പോസിബിൾ ഓൾട്ടർനേറ്റീവുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുക. ഇനി എന്നിട്ട് അതിനുള്ള തെളിവുകളും നോക്കിയിട്ട് അത് തമ്മിൽ കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ കോമ്പീറ്റ് ചെയ്യാണ്ടുള്ള ബിലീഫുകളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിഡൻസുകളൊന്നും അധികം ശ്രദ്ധിക്കില്ല. നമ്മൾ ജസ്റ്റ് ആ ബിലീഫ് ഹോൾഡ് ചെയ്യും, അത് കോൺട്രവേഴ്സി ഒന്നുമല്ലല്ലോ, നമുക്ക് ജസ്റ്റ് കണ്ട് വിശ്വസിച്ച് പോവാം, ഇത് അത്ര കണ്ടൻഷൻ ഉള്ള ടോപ്പിക്കൊന്നുമില്ല, ഇത് തന്നെയാണ് ശരിയെന്നുള്ള രീതിയിൽ. പിന്നൊന്ന്, എക്സ്പ്ലനേഷനിലോ തിയറികളിലോ ഒരുപാട് അറ്റാച്ച്ഡ് ആവരുത്. ഇപ്പോൾ നമ്മളൊരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അതിനോട്, അത് ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇപ്പോൾ സയൻസിൽ ഇത് വളരെ ട്രൂ ആണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു സയൻറ്റിഫിക് തിയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് അയാൾ ഉണ്ടാക്കിയതായതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും, അത് ശരിയാവണം എന്നുള്ള താല്പര്യം വരെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു താല്പര്യം കാരണം നമ്മൾ ബയാസ്ഡ് ആവും. ഇനി പറ്റണ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുക, മെഷർമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ മെഷർമെൻറ്റ് യൂസ് ചെയ്യുക. 7, ഒരു ചെയിൻ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാ ചെയിനും സ്ട്രോങ് ആയിരിക്കണം, ഒരെണ്ണം ഭയങ്കര വീക്കാണെന്നുണ്ടെങ്കിൽ എന്താ പൊട്ടിപ്പോവും. ഇപ്പോൾ ആർഗ്യുമെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രമൈസുകൾ വെച്ച് തുടങ്ങിയിട്ട് ഒരു കൺക്ലൂഷനിലെത്തിക്കും. ഈ പ്രമൈസുകൾ ഒരു ചങ്ങല പോലെയാണ്, ചങ്ങലയുടെ ഏതെങ്കിലും ഒരു ലിങ്ക് ഭയങ്കര വീക്കാണെന്നുണ്ടെങ്കിൽ ആ ചങ്ങല പെട്ടെന്ന് പൊട്ടും. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് പെട്ടെന്ന് പൊട്ടും ആർഗ്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രമൈസ് വീക്കാണെന്നുണ്ടെങ്കിൽ. ഇനി പറഞ്ഞുള്ളത് ഓക്കംസ് റേസറാണ്. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ തിയറീസ് കിട്ടി, എല്ലാം ഈക്വലി പ്ലോസിബിൾ ആണ്, ഒക്കെ കൊഹറൻ്റ് ആണ്, ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരിക്കെ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും കുറഞ്ഞ അസംഷൻസ് എടുത്ത് ബിൽഡ് ചെയ്ത തിയറി അതാ, ഏറ്റവും കുറവ് അസംഷനുള്ള എക്സ്പ്ലനേഷൻ എന്താ അത് ചൂസ് ചെയ്യണം. ഈ അവസാനത്തെ ബേസിക്കലി സയൻസിൽ പറയണതാ, നമ്മൾ ഏതെങ്കിലും ഒരു തിയറി ഉണ്ടാക്കുമ്പോൾ അത് ഫോൾസിഫയബിൾ ആവണം. ഇത് ഈ പറഞ്ഞ 9 ബെലോണി കിറ്റിലുള്ളതാണ്, കാൾ സേഗന്റെ ഡീമൺ ഹോണ്ടഡ് വേൾഡിലുള്ളതാണ്. അല്ലാതെ ഒബ്ജക്റ്റിവിറ്റിക്ക് എന്നോട് ഇപ്പോൾ ക്യുക്കായിട്ട് ചോദിക്കണം ഒബ്ജക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ നമ്മളെ ബയാസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ബയാസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിക്കും. ആ വഴി നമ്മൾ ഓക്കെ, ഞാൻ ഈ ബിലീവ് ഹോൾഡ് ചെയ്തത് കുറച്ച് ബയാസ്ഡ് ആയിട്ടാണല്ലോ, കുറച്ചുകൂടെ റാഷണൽ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എവിഡൻസുകളെ ബേസിൽ ഈ ബിലീഫ് ഹോൾഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവെയർ ആയിരിക്കും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ബയാസ്ഡിൽ മുങ്ങിപ്പോവില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളിൽ നിന്ന് വെരിഫൈ ചെയ്യാമെന്ന് ഓൾറെഡി ബെലോണി കിറ്റിലുള്ള കാര്യം തന്നെയാണ്. അത് മൾട്ടിപ്പിൾ സോഴ്സുകൾ നോക്കുക, മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് നോക്കുക. ഇപ്പോൾ എത്തീസം അല്ലെങ്കിൽ തീസം, ഒരു കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് കാരനാണ് ഞാൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഒരൊറ്റ ആർഗ്യുമെൻറ്റിൽ നിൽക്കാതെ പല ആർഗ്യുമെൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യുക ദൈവമുണ്ട് എന്നുള്ളതിന്, പല എവിഡൻസുകൾ തപ്പുക. അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് പാളിപ്പോയാലും നമുക്ക് വേറെ വേറെ ആർഗ്യുമെൻറ്റുകളുണ്ട്. ഇത് തന്നെ എത്തീസത്തിനും, ഒറ്റൊരു എവിഡൻസ് ഒറ്റൊരു ആർഗ്യുമെൻറ്റിൽ മാത്രം റിലൈ ചെയ്യരുത്. മൾട്ടിപ്പിൾ ആർഗ്യുമെൻ്റ്, മൾട്ടിപ്പിൾ എവിഡൻസുകളൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്യണം. ഇനി നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത്, ഇത് ബെലോണി കിറ്റിൽ പറഞ്ഞത് ഡിബേറ്റ് ചെയ്യുക, ഒപ്പോണൻസിനായിട്ട് ഡിബേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുക, ഒപ്പോണൻറ്റിനായിട്ട് ഡിബേറ്റ് ചെയ്യണം തന്നെയല്ല, നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ചലഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡെവിൾസ് അഡ്വക്കേറ്റ് ഒക്കെ കളിക്കുന്ന പോലെ ഞാൻ ഈ വ്യൂ എടുത്തിട്ട് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് എന്നോട് തന്നെ ചോദിക്കുക. ഈ രീതിയിലും ചലഞ്ച് ചെയ്യാം, അല്ല ആ രീതിയിൽ ചലഞ്ച് ചെയ്താൽ ബയാസ്ഡ് ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒപ്പോണൻറ്റിനെ കണ്ടുപിടിക്കുക. അപ്പോൾ യൂഷ്വലി നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളിപ്പോൾ ഒരു എത്തിസ്റ്റ് ആണെങ്കിൽ അഫ്കോഴ്സ് എന്തായാലും തീസ്റ്റ് ഫ്രണ്ടുകളുണ്ടാവും. അപ്പോൾ തീസ്റ്റ് ഫ്രണ്ടുകളോട് എന്തുകൊണ്ട് ദൈവമുണ്ട് എന്ന് ചോദിക്കുക, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുക, അവരോട് തെളിവുകൾ ചോദിച്ചിട്ട് ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അവൻ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ബേസിലാവില്ല ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവനെ പ്രൊമോട്ട് ചെയ്യണം, ഓക്കെ ഞാൻ ഈ ബിലീഫ് ഹോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് എവിഡൻസ് ആർഗ്യുമെൻ്റ് വേണം എന്നുള്ളതിൽ അവനെ റാഷണലാക്കുകയാണ് നമ്മൾ. അതേസമയം നമ്മളെ ബിലീഫിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്കും ഒബ്ജക്റ്റിവിറ്റിയും റാഷണാലിറ്റിയും കിട്ടും. അപ്പോൾ ഇവിടെ ഫ്രണ്ടിനായിട്ട് ആർഗ്യു ചെയ്യുമ്പോൾ നിങ്ങൾ തല്ലൂടാനല്ല ഞാൻ പറയണത്, നിങ്ങൾ രണ്ടുപേരും ട്രൂത്ത് സീക്കേഴ്സ് ആണ്. ഇപ്പോൾ ഡിബേറ്റും ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് പലതരത്തിലുള്ള ട്രെയ്റ്റ് ഉണ്ടാവും. ചിലർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, ചിലർ റിലേറ്റീവ്ലി സ്കെപ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് മൈൻഡഡ് ആയിരിക്കും, ചില ആൾക്കാർ ഡോഗ്മാറ്റിക് ആയിരിക്കും. ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് യാതൊരു കാരണവശാലും മാറില്ല, നിങ്ങൾ എന്തൊക്കെ ആർഗ്യുമെൻ്റ് വെച്ചാലും എന്താ ഞാനിതേ വിശ്വസിക്കുള്ളൂ. അപ്പോൾ അത്തരം ആൾക്കാരടുത്ത് ഡിബേറ്റ് പോസിബിൾ അല്ല. നിങ്ങൾ എന്ത് എവിഡൻസ് കാണിച്ചാലും, എന്ത് ലോജിക്ക് കാണിച്ചു കഴിഞ്ഞാലും, പ്രൂഫ് കാണിച്ചാലും ഒന്നും ഞാൻ എൻ്റെ വിശ്വാസം മാറ്റില്ല, ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ആളുകളോട് ഡിസ്കഷൻ പോസിബിൾ അല്ല. അത്തരം ആളുകളോട് ഡിസ്കഷൻ ഒഴിവാക്കണം. മാത്രമല്ല നിങ്ങളും അതുപോലെ ഡോഗ്മാറ്റിക് ആവരുത്, നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഒപ്പോണൻസിൻ്റെ വ്യൂസ് കേൾക്കുക, കേട്ടിട്ട് അവർ സ്ട്രോങ്സ്റ്റ് പോയിന്റ് ഏതാന്ന് അനലൈസ് ചെയ്തിട്ട് അവർക്കുള്ള മറുപടികൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോടെല്ലാവരും ഞാൻ പറയണത് ഫിലോസഫിക്കൽ ഡിബേറ്റ്സ് എൻഗേജ് ആവണം, ഫിലോസഫിക്കൽ ഡിബേറ്റുകൾ ചെയ്യണം എന്നാണ്. ചെയ്യുമ്പോൾ കുറച്ച് രീതികളുണ്ട്, നമ്മൾ ഗുസ്തി പിടിക്കാനോ തല്ലൂടാനോ ഒന്നല്ല പോണത്, നമ്മൾ പരമാവധി കോഓപ്പറേറ്റീവ് ആവും. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വ്യൂ ഉള്ള ആളെ ചിലപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഹൈപ്പോത്തറ്റിക്കൽ കേസുകൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ യൂഷ്വലി ഡിസ്കഷൻസ് ഒക്കെ ഡീറെയിൽ ചെയ്യാറ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനെ ക്വസ്റ്റ്യൻ ചെയ്യും, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ മൊറാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ 5 ക്വസ്റ്റ്യനില്ലേ, യൂട്ടിലിറ്റേറിയനോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ട്രെയിന് ഇങ്ങനെ ഒരു ട്രെയിൻ പാളത്തിലൂടെ പോണ സമയത്ത് 5 മരിക്കും, നിനക്ക് എന്ത് ചെയ്യാം? ഒരു സ്വിച്ച് തിരിച്ചിട്ട് ഒരാളെ കൊല്ലാം, എന്നിട്ട് 5 രക്ഷിക്കാം. 5 എന്തായാലും മരിക്കാനുള്ള ആൾക്കാരാണ്, പക്ഷെ നിങ്ങൾ ആ സ്വിച്ച് ഞെക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ കൊല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വിച്ച് തിരിക്കുമോ അതാ ഒന്നും ചെയ്യാണ്ടിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഞാൻ സ്വിച്ച് കുറേ പ്രാവശ്യം തിരിച്ചിട്ട് എന്താ ട്രെയിൻ മറിച്ചിടും, ട്രെയിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളിനെ അല്ലെങ്കിൽ സിനാരിയോനെ ക്വസ്റ്റ്യൻ ചെയ്യണതിന് പകരം ആ സെൻട്രൽ ഇഷ്യൂ എന്താണ് അതിൻ്റെ അത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആകെ രണ്ട് ഓപ്ഷനാണ് അവർ തന്നതെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇത് എക്സാമ്പിൾ തരുമ്പോഴും ബാധകമാണ്, എക്സാമ്പിളിൻ്റെ കുഴപ്പങ്ങളും അനാലജി തരുമ്പോൾ ഈ അനാലജി അങ്ങനെ ഇങ്ങനെ 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 ഒക്കെ പറഞ്ഞിട്ട് പോവാതെ അനാലജിയിലുള്ള സിമിലാരിറ്റി മാത്രം നോക്കിയിട്ട് നമ്മൾ ആ ടോപ്പിക്കിനോട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. കാരണം യൂഷ്വലി എന്താ ഒരു ഒരു ഡിസ്കഷൻ പോണ സമയത്ത് ടോപ്പിക്കിൽ നിന്ന് ഡീറെയിൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സെൻട്രൽ ഇഷ്യൂവിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഒരു ടോപ്പിക് എക്സ് ആണ് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക് വൈ പെട്ടെന്ന് വന്നു വിട്ട് ആ വൈ റെലവൻ്റ് ആണോ എക്സിനായിട്ട് അത് നമ്മൾ നോക്കുക. റെലവൻ്റ് ആണെങ്കിൽ മാത്രം വൈയിലേക്ക് പോവുക, അല്ലാത്ത പക്ഷെ എക്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള എന്ത് ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ ചർച്ച ചെയ്യാം, അത് വേറൊരു ടോപ്പിക്കാണ്, അത് റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം. അതേസമയം നമ്മൾ ഭയങ്കര ചാരിറ്റബിൾ ആണ്. അപ്പം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ മണ്ടത്തരായിരിക്കും, ചില കാര്യങ്ങൾ സെൻസിബിളായിട്ട് പറയും. അപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ അത് മാത്രം പിക്ക് ചെയ്തിട്ട് ആ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ ആക്ഷേപിക്കരുത്, കുറച്ച് ചാരിറ്റബിൾ ആവുക. ഇനി ഈ ഡിസ്കഷൻ്റെ വോൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണന്റിൻ്റെ വ്യൂ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ അവിടെ നടക്കണില്ല. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉണ്ട് വിളിച്ച് പറയണ്, അവരെന്തൊക്കെയാണ് പറയണ, അങ്ങനെയല്ല ഡിസ്കഷൻ കൊണ്ടുപോകേണ്ടത്. അവരെ പോയിന്റ് എന്താണെന്ന് കാണാൻ ശ്രമിക്കണം, അവരെ പോയിന്റുകൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഈ ഒരു പോയിന്റിൽ എനിക്ക് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാം. അപ്പോൾ അറിയില്ലെങ്കിൽ അത് ഇൻസൾട്ട് ചെയ്യാനും അതേപോലെ അതിനെ ചൊല്ലി കളിയാക്കാനൊക്കെ കുറേ പേര് നിൽക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്താ ഒരു ഇൻ്റലക്ച്വൽ ഡിബേറ്റിന് പറ്റിയ കാര്യമല്ല. ഇനി അവർ എന്തെങ്കിലും പോയിന്റ് വെക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യരുത്, അത് പറ്റുമെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക, അവരോട് തിരിച്ച് ചോദിക്കുക ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫിലോസഫിക്കൽ ഡിബേറ്റ്സിൽ കണ്ടിൻജൻസി ചർച്ച ചെയ്യുമ്പോൾ ചില സമയത്ത് തീസ്റ്റുകൾ ഡിപ്പെൻഡൻസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ ഒരു അർത്ഥം കൊടുക്കും കണ്ടിൻജൻസിക്ക്. ആ സമയത്ത് ക്ലാരിഫൈ ചെയ്യുക ഓക്കെ നിങ്ങൾ ഉദ്ദേശിച്ച ഡിപ്പെൻഡൻസി ആണോ, കണ്ടിൻജൻസി ഇങ്ങനെയാണ്, ഇതാണ് കണ്ടിൻജൻസി കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യണം. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഇംപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ പരമാവധി പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുക, ഇംപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഉണ്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ അത് ഇംപ്ലൈ ചെയ്തോളും, ഓഡിയൻസിന് അല്ലെങ്കിൽ ഒപ്പോണന്റിന് ബാക്കിയുള്ള എല്ലാം അതിൽ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയരുത്. പരമാവധി പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഇപ്പോൾ ബേസിക്കായിട്ടൊരു ഡിസ്കഷൻ / ഡിബേറ്റ് പോകുമ്പോഴുള്ള മര്യാദകളും എറ്റിക്യൂറ്റ്സ് ഒക്കെയാണ് ഞാൻ ഇപ്പോൾ അവസാനം പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്താ ഡിബേറ്റിന് പോകണം, ഒരാൾ ഡിബേറ്റിന് പോകുമ്പോൾ കുറച്ച് ടിപ്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിബേറ്റർ പ്രതീഷ് ഉണ്ട്, വിഘ്നു ഉണ്ട്, അപ്പോൾ അവരെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലാസ്സൊക്കെ എടുത്തു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ട്രൂത്തിനെയും കൂടെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഫീൽഡുകളിലേക്ക് കടക്കാം, എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, എത്തിക്സിലേക്കൊക്കെ കടക്കാം.